Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
സത്യം ഞാനും അനന്തം ബ്രഹ്മം, അതിനെ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് ഭാഷ്യത്തിൽ. അതായത് സത്യം, അത് ദുരൂപേണ നിശ്ചിതം തദ്രൂപം നാം വ്യഭജരതി തത് സത്യം. യദ്രൂപേണ നിശ്ചിതം തദ്രൂപം വ്യഭിചര അനർത്ഥം, സത്യത്തിന്റെ നിർവചനം. അപേക്ഷികമായി പറയുന്നു, നമ്മുടെ അനുഭവത്തിൽ ഒരു വസ്തുവിന് ഇന്നതാണ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ രൂപം അത് മാറുന്നില്ലെങ്കിൽ നമ്മളതിന് സത്യം എന്ന് പറയും. പരമാർത്ഥ സത്യത്തിൽ നിന്ന് നമ്മൾക്കങ്ങനെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള വ്യവഹാരം, പ്രാണിയും കേൾക്കുകയും മുളയ്ക്കുകയും രചിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മളത് നിശ്ചയിക്കുന്നുണ്ട് സത്യം ഇന്നതാണ്. ശബ്ദം ശ്രവണേന്ദ്രിയം കൊണ്ട് കേൾക്കുന്നു, അതുകൊണ്ട് പറയുന്നു, ആ നിശ്ചയിക്കുന്നു, മനസ്സ് നിശ്ചയിക്കുന്നു ഇത് ശബ്ദമാണ്. ശബ്ദം കേൾക്കുമ്പോഴെല്ലാം മനസ്സ് പറയും ഇത് ശബ്ദമാണ്, ഒരിക്കലും മനസ്സ് പറയത്തില്ല ഇത് രൂപമാണ് ഇത് രസമാണ്, അങ്ങനെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. യദ്രൂപേണ ഇത് നിശ്ചിതം, ശബ്ദത്തെ ശബ്ദരൂപത്തിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തദ്രൂപം വിചരതി, അത് മാറുന്നുണ്ട്. ശബ്ദമല്ല, ശബ്ദത്തെ കേട്ടിട്ട് ഇത് ഉഷ്ണമാണ് ശീതമാണ് അങ്ങനെയൊന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. തസ്സത്യം, അതുകൊണ്ട് തന്നെ ശബ്ദസത്യമാണ്. ഒരു വസ്തുവിന് സത്യം എന്ന് പറയുന്നത് അത് ഉണ്ടാകുന്നു നശിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടല്ല. ശബ്ദം ഉണ്ടാകാൻ നശിക്കാം, ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നുണ്ടത് അസത്യമൊന്നുമല്ല, ഒരനുഭവം. അതാണ് യദ്രൂപേണ നിശ്ചിതം. ഒരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിരന്തരം ആ അനുഭവം തന്നെ അതിനെ സംബന്ധിച്ചുണ്ടാവും, അത് മാറ്റാൻ പറ്റുന്നുണ്ട്. ശബ്ദത്തെ കേട്ടിട്ട് ഒരിക്കലും നമുക്ക് ഇത് ശബ്ദമല്ല എന്ന് പറയാൻ കഴിയുന്നില്ല, ഇത് മറ്റെന്തോ ആണെന്ന് പറയാൻ കഴിയുന്നില്ല. ശബ്ദത്തെ ശബ്ദമായിട്ടേ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ശബ്ദം ഉണ്ടായാലും നശിച്ചാലും അതിന് പരിണാമം വന്നാലും എന്താണ് സത്യം. ഇതുപോലെ ഓരോ ഇന്ത്യ വിഷയങ്ങൾക്കും ഉണ്ട് സത്യത്തിന്. പക്ഷെ അത് ആപേക്ഷികമാണെന്ന് മാത്രം, അത് കാലദേശങ്ങളെ കൊണ്ട് പരിച്ഛിന്നമാണ്. അതിനൊരു ദോഷമുണ്ടത് ഉണ്ടത് പാരമാർത്ഥിക സത്യമാണ്. അതാണ് സത്യത്തിന്റെ മുഖ്യമായിട്ടുള്ള നിർവചനം. ഇത് ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് ജ്ഞാനം? വ്യക്തിരവബോധം. ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നിർവിശേഷം ചിന്മാത്രം എന്നാണ്. നിർവിശേഷമായിരിക്കുന്ന ചിത്ത് ബോധം, അതാണ് ജ്ഞാനം. ഏതൊരു ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണോ മറ്റെല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത്, കാണുകയും കേൾക്കുകയും മുളക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യുന്നു. ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ, മനസ്സിന്റെ പ്രവർത്തനം, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, സർവവും നടക്കുന്നു. ആ ജ്ഞാനം, ആ ജ്ഞാനത്തെ ഇവിടെ ഇടുന്നു. മനസ്സിനെ ജ്ഞാനം എന്ന് പറയാറുണ്ട്, അതെടുക്കരുത്. എന്തുകൊണ്ട്? ഭാഷകാരൻ പറഞ്ഞു, ബ്രഹ്മവിശേഷണത്വം സത്യം അനന്താഭ്യാം സഹ. സത്യം അനന്തം എന്ന ശബ്ദങ്ങളോട് ചേർത്താണ് ജ്ഞാനം പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ജ്ഞാനം എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ മനസ്സിനെടുക്കും, അതിങ്ങനെ ഉണ്ടാകുന്നു, നശിക്കുന്നു. ഈ നിമിഷം ഒരറിവാണെങ്കിൽ അടുത്ത നിമിഷം മറ്റൊരറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അറിവായിട്ട് തിരിച്ചറിയുന്ന അതിനെയാണ്, അതിനെ നമുക്ക് അറിവെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അറിവിന് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി അറിവുണ്ടാകുന്നു. മനസ്സ് അതിനെ, മനസ്സിലൂടെ അത് വെളിപ്പെടുന്നു. മനസ്സ് അതിനെ വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെ നമുക്ക് വെളിപ്പെടുകയും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അറിവ്, നമ്മൾ ഒരുപാട് അറിവ് ആർജിക്കുന്നു, പിന്നീട് അറിവ് നഷ്ടപ്പെട്ടു പോകുന്നു, പുതിയത് ആർജിക്കുന്നു. ഇതൊന്നും സ്വീകരിക്കാൻ വയ്യ. അതുകൊണ്ട് ഭക്ഷണം പറഞ്ഞു, ഭാവസാധനം ജ്ഞാനശബ്ദം, ആ ജ്ഞാനത്തെ എടുക്കുന്നു. ഈ അറിവുകളെല്ലാം ഇതിലുള്ള പൊതു സ്വഭാവം, എന്തായാലും അറിവാണല്ലോ. ഇവിടെ ആർജിച്ച അറിവായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ അറിവായാലും എല്ലാത്തിനും നമുക്കൊരു പേരിട്ട് വിളിക്കാൻ പറ്റും അറിവ്. അത് പുസ്തകത്തെ കുറിച്ചുള്ള അറിവാകാം, മേശയെക്കുറിച്ചുള്ള അറിവാകാം, പക്ഷെ എല്ലാം അറിവാണ്. അറിവെന്നുള്ള സ്ഥലത്ത് മാറ്റമില്ല. അതാണ് ഭാവസാധന ജ്ഞാനശബ്ദം. എന്തുകൊണ്ട്? ഇത് ബ്രഹ്മത്തിന് വിശേഷമായി പറയുകയാണ്, ബ്രഹ്മത്തോട് അഭേദമായി പറയുകയാണ്. അപ്പോൾ ഉണ്ടാകും നശിക്കുന്ന അറിവിൽ, ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യാതിരിക്കുന്ന ആ അറിവ്, അതിന് വൈരുദ്ധ്യമില്ല. ഉണ്ടാകുന്നതും ഉണ്ടാകാത്തത്, അതുപോലെ നിലനിൽക്കും. നശിക്കുന്നതിൽ നശിക്കാത്ത, അതുപോലെ നിലനിൽക്കും. അത് വരുന്നു മനസ്സിന്റെ തലത്തിൽ. ഭക്ഷണകാരനെ അടുത്ത് വിശദീകരിക്കും. ആ മനോവൃത്തികൾ അതുകൊണ്ടായി നശിക്കുകയും ചെയ്യുന്നു. ആ മനോവൃത്തികളിലൂടെ പ്രകാശിക്കുന്ന അറിവ് അത് നിലനിൽക്കുന്നു. അത് വേർതിരിക്കാൻ പ്രയാസമാണ്. കാരണം നമ്മുടെ അനുഭവത്തിൽ മനസ്സ് നമ്മൾ സദാ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായി നശിക്കുന്ന അറിവാണ്. നമ്മൾ അറിവിനെ ആർജിക്കാൻ ശ്രമിക്കുന്നു. അത് എത്ര വലിയ അറിവായാലും ശരി, എനിക്ക് അറിവുണ്ടാകണം. ചിലർക്ക് ലൗകികമായ അറിവ്, ചിലർക്ക് ആത്മീയമായ അറിവ്, ചിലർക്ക് ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, ചിലർക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ്. എന്തായാലും അവിടെ എല്ലാം എന്താ ശ്രമിക്കുന്നത്? അറിവിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. അത്തരം അറിവുകളെയൊക്കെ സൃഷ്ടിക്കാനും പറ്റും. ആത്മാവിനുള്ളതാണ് ശാസ്ത്രത്തിൽ പറയുന്നു, ഗുരു പറയുന്നു. അതിൽ നിന്ന് ആത്മാവിനെ കുറിച്ചുള്ള ധാരണകൾ നമ്മുടെ ഉള്ളിൽ വരുന്നു, പരമാത്മാവിനെ കുറിച്ചുള്ള ധാരണകൾ വരുന്നു. അതിന് നമ്മൾ പറയുന്നു പരോക്ഷം, അപരോക്ഷം, അത് കേട്ടറിഞ്ഞത്, അനുഭവിച്ചറിഞ്ഞത്, ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഈ അറിവിന് പേരിടും. എന്തായാലും അതെല്ലാം എന്താണ്? നമ്മൾ ഇല്ലാതിരുന്നിട്ട് പിന്നെ ഉണ്ടാകുന്നതാണ്. പറയുന്നു ഈയാൾ ജ്ഞാനിയാണ്, മറ്റേ ആൾ അജ്ഞാനിയാണ് എന്ന് വെച്ചാൽ എന്താണ്? അജ്ഞാനിക്കില്ലാത്തതുള്ള ആളാണ് ജ്ഞാനി. അജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നില്ല, ജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടായി. ജ്ഞാനിന്റെ ഒരു ഉണ്ടായ ഒരു ജ്ഞാനമുണ്ട്. അജ്ഞാനി അത് ഉണ്ടായിരുന്നില്ല. ഇല്ലാതിരുന്ന് ഉണ്ടാകുന്നവനാണ്. ഇതെല്ലാം ജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണ്, ഇതല്ല ഇവിടെ പറയുന്നത്. ഉണ്ടാകുന്ന ജ്ഞാനത്തിലും ഉണ്ടാകാത്ത ജ്ഞാനത്തിലും എല്ലാം പൊതുവായിരിക്കുന്ന ഒരു തത്വം, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു, വിഭജ്യത ആനന്ദം, ജ്ഞാനവും ആനന്ദവുമായിട്ടുള്ള ബന്ധം അതും പറയുന്നു. ജ്ഞാനം തന്നെ ആനന്ദം, ആനന്ദമായി അതാണ്. ഒരു തരത്തിലും ഭേദം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കൽപ്പിക്കുന്ന ഭേദങ്ങളൊന്നും അവിടെയില്ല. നമ്മൾ പറയുന്നുണ്ടല്ലോ, ജ്ഞാനമില്ലാത്തവൻ, ജ്ഞാനമുണ്ടായവൻ, ജ്ഞാനി, അജ്ഞാനി, ഈ ഭേദം അവിടെ വരാൻ പാടില്ല. എത്ര അന്യദ്വിജാനാദി സഭൂമ ചാന്ദ്രികത്തിൽ പറയുന്നു, ഹേത്ര അന്യദ്വിജാനാദിത്വ കൽപ്പം. ചാന്ദ്രികത്തിൽ ചർച്ച ചെയ്യുന്ന സുഷുപ്തിയെ കുറിച്ച് പറയുന്ന ഭാഗത്താണ്. എത്ര അന്യദ്വിജാനാദി ഒന്നും അറിയുന്നില്ല. നമ്മൾ ധരിക്കുന്ന എന്താണ്? അറിയുമ്പോഴാണ് ജ്ഞാനം. അറിവുള്ളവനെ നമ്മൾ ജ്ഞാനി എന്ന് പറയുന്നു. പരമാത്മാവിനെ കുറിച്ചാണ് അറിവെങ്കിൽ അയാളെ നമ്മൾ പറയുന്നതാണ് ഈശ്വരനെ അറിയുന്നവൻ. ബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നത് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്? എത്ര അന്യജ്ഞാനാദി, ഒന്നിനെ അറിയുന്നില്ല. ഒന്നിനെ അറിയുന്നില്ല എന്നാണ്. അതിനെ കുറിച്ചാണ് അടുത്ത് ചർച്ച വരുന്നത്. സഭൂമ, ഒന്നിനെ അറിയുന്നില്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന് ചോദിക്കും. അതുകൊണ്ട് ഒന്ന് അന്യ, മറ്റൊന്നിനെ അറിയുന്നില്ല, അതാണ് ഭൂമ. ചോദിക്കുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നാ അന്യ വിജാനാദി എന്നാണ്, മറ്റൊന്നിനെ അറിയുന്നില്ല, എന്നാ ബ്രഹ്മത്തെ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടെന്ന് പറഞ്ഞാലോ പറയുന്നു, എത്ര അന്യവിജാനാദി തദൽപ്പം. ഇനി മറ്റൊന്നിനെ അറിയുന്നുണ്ടെങ്കിൽ അതൽപ്പം, എന്തായാലും ശരി, ബ്രഹ്മമായാലും ശരി, അറിയുന്നുണ്ടെങ്കിൽ അതൽപ്പമായി പോയി. അതാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്പമായി. ഇവിടെ അന്യമായി ഒന്നിനെ അറിയുന്നില്ല. ബ്രഹ്മത്തിന്റെ കഥയോ? ബ്രഹ്മത്തെ അറിയാതിരുന്നാൽ എങ്ങനെ ബ്രഹ്മജ്ഞാനിയാകും? അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അതാണ് അടുത്ത് ചർച്ച ചെയ്യുന്നു. അവിടെ അറിയണമെങ്കിൽ ജ്ഞേയം, ജ്ഞാനം എന്ന് വേർതിരിക്കുകയും ചെയ്യും. എന്തിനെ അറിഞ്ഞാലും ശരി, ബ്രഹ്മത്തെ ആയാലും ശരി, അജ്ഞാനത്തെ ആയാലും ശരി, അറിയുന്നിടത്ത് ജ്ഞേയം, ജ്ഞാനം എന്നുള്ള ഭേദം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ അനന്തത നസ്യ, പിന്നെ അവിടെ അനന്തം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും അവിടെ സംശയം വരും. ശരി, ബാക്കിയെല്ലാ ത്തിനെ സംബന്ധിച്ചുള്ള അറിവിനെ നിഷേധിക്കാം. അന്യ വിജാനാദീതി വിശേഷ പ്രതിഷേധാത് ആത്മാനം വിജാനാദി. പക്ഷേ ബ്രഹ്മത്തെ അറിയുന്നു എങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റും? അത് അംഗീകരിച്ചിരുന്നിട്ട് ഈ ബ്രഹ്മജ്ഞാനി ഇവിടെ ഉണ്ടാകും. ബ്രഹ്മം തന്നെ അറിയപ്പെടാതെ പോകത്തില്ലേ? പിന്നെ ആരെ നമുക്ക് ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ പറ്റും? പിന്നെ ആരാ ഈ ഗുരു? ബ്രഹ്മജ്ഞാനികളെ നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റൊന്നിനെ അറിയുന്നില്ല എന്ന് പറയുന്നത് ശരി സംഭവിക്കാം. പക്ഷേ ആത്മാനം വിജാനാദി, ആത്മാവിനെ അറിയുന്നു, ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലോ? പക്ഷെ ആരും പറയുന്നു ശരിയല്ല. ഭൂമലക്ഷണ വിധി പരത്വ വാക്യസ്യ എത്ര നാന്യപ്രസിദ്ധി ഇത്യാദി ഭൂമനോ ലക്ഷണ വിധിപരം വാക്യം യഥാ പ്രസിദ്ധമേവ അന്യോ അന്യപ്രസീതി ഉപാധായ എത്ര തന്നാസ്തി ഭൂമേരി ഭൂമസ്വരൂപം തത്ര ജ്ഞാപ്യതേ അന്യഗ്രഹണസ്യ പ്രാപ്ത പ്രതിഷേധാർത്ഥത്വ ന സ്വാത്മനിക്രിയ അസ്തിത്വപരം വാക്യം. ഇപ്പോഴൊന്നും അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മാനസിക ക്രിയയാണ്. അല്ല, നമ്മൾക്ക് തന്നെ അനുഭവമുണ്ട്. ചിലപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ അത് മനസ്സ് പ്രവർത്തിക്കുന്നു. മനസ്സിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്, മനസ്സിന്റെ ഒരു ചലനം അവിടെ സംഭവിക്കുന്നുണ്ട്. മനസ്സൊരു വിഷയത്തെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് അതിന് സാങ്കേതികമായി പറയുന്നത് മനസ്സിൽ വൃത്തികൾ ഉണ്ടാകുന്നു, ആ വൃത്തികൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഇന്ന് വിഷയത്തിലേക്ക് പോകുന്നു, വിഷയത്തെ ഗ്രഹിക്കുന്നു. ഇത് എന്തോ മനസ്സിന്റെ ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ സംഭവിക്കുന്നുണ്ടെന്നല്ല പറയുന്നത്, അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ സുഷുപ്തി സംഭവിക്കുന്നില്ല. എത്ര നന്ദി വിജാനാതി അത് ഭൂമ, അവിടെ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്രാപ്ത പ്രതിഷേധാർത്ഥത്വ. അറിയുന്നു എന്ന് പറയുമ്പോൾ എന്തിനെ സംബന്ധിച്ചാലും ശരി, അവിടെ നമ്മൾ മനസ്സിന്റെ ക്രിയ അംഗീകരിക്കേണ്ടി വരും. പിന്നെ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലും അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിച്ച് മനസ്സിലൂടെ അറിയുന്നു എന്ന് പറഞ്ഞു, അതുകൂടെ അംഗീകരിക്കുന്നു. ബ്രഹ്മത്തിനും വരാം, അതിനെ നിഷേധിക്കുന്നു പ്രാപ്ത പ്രതിഷേധം. ആത്മാവിനും അങ്ങനെ മനസ്സിന്റെ പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു ബോധം, ആത്മബോധം, അതല്ല ഇവിടെ പറയുന്നതെന്നാണ്, അതിനെ നിഷേധിക്കുന്നു. സ്വാത്മനിക്രിയാസ്തിത്വപരം വാക്യം നന്ദി വിജാനാരി എന്ന് പറയുമ്പോൾ ആത്മാവിനെ അറിയുന്നു, മറ്റൊന്നിനെ അറിയുന്നില്ല എന്നുള്ള അർത്ഥം ധരിക്കരുത്. നമ്മൾ സാറിന് അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ പറയുന്നതിന് തെറ്റുമില്ല. ഇവിടെ അതിന്റെ വളരെ സൂക്ഷ്മമായ നിരൂപണം ചെയ്യുകയാണ്. ഇപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും ആത്മജ്ഞാനിയാണോ, ആത്മാവിനെ അറിയുന്നവനാണോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അബദ്ധം എന്ന് ഇവിടെ പറയുന്നു. സാധാരണ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിന്റെ സൂക്ഷ്മമായ പരമമായ താല്പര്യം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ക്രിയയെ അംഗീകരിച്ചുകൊണ്ടാണോ അത് പറയുന്നതല്ല. തത്വജ്ഞാനികളും അങ്ങനെ പറയാറുണ്ട്. ശ്രുതി എന്ന് പറയുന്നുണ്ട് വേദാഹം ജ്ഞാനവിനെ അറിയുന്നു എന്നെല്ലാം പറയാറുണ്ട്. ആ പറയുന്നതിന് നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള ഒരു മാനസിക വ്യാപാരത്തെ മാനസിക ക്രിയ അല്ല പറയുന്നു. മറിച്ച് എന്തെല്ലാം മാനസിക ക്രിയകൾ അവിടെ പ്രാപ്തമാകാമോ പ്രാപ്ത പ്രതിഷേധാർത്ഥത്വ അതിനെ നിഷേധിക്കുകയാണ്. നിഷേധിച്ചാൽ ശേഷിക്കുന്നത് ജാഗ്രതയെയും സ്വപ്നത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതെന്നാണ് അത്, അതാണ് സുഷുപ്തി. അവിടെ പ്രാപ്തമാകുന്ന എന്താണ്? ജാഗ്രത സ്വപ്നം. അതാണ് ജാഗ്രത. നമ്മൾ ഒരുപാട് ജ്ഞാനം, ശ്രവണം, മനനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ ഒരുപാട് ജ്ഞാനം നേടി, അവസാനം ബ്രഹ്മജ്ഞാനവും നേടി. പക്ഷെ സുഷുപ്തി ചെന്നാലോ അവിടെ ഒന്നുമില്ല. അവിടെയാണ് സംശയം വരുന്നത്. അവിടെ പിന്നെ അതിനെ അറിയണ്ടേ? ശരി, വേറെന്തിനെ അറിയുന്നില്ലെന്ന് ചോദിക്കാം, പക്ഷെ ആത്മാവിനെ അറിയണ്ടേ? പറയുന്നു സ്വാത്മനിജ ഭേദാഭാവ വിജ്ഞാന അനുപത്തി. അതാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നിർത്തിയത്. അവിടെ ഒരു വിജ്ഞാനം എന്നതിനെ സംബന്ധിച്ച് വിജ്ഞാനം അല്ലെങ്കിൽ അനുഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഭേദം വരണം, എന്നാലേ അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഭേദമില്ലാത്തിടത്ത് അനുഭവമില്ല. നമ്മളൊരു വിശേഷമായ അനുഭവം ഉണ്ടാകാൻ വേണ്ടി എത്ര പരിശ്രമിക്കുന്നു. ഒരാൾ വളരെ അഭ്യാസം ചെയ്തു, മനസ്സിനെ വളരെ നിയന്ത്രിച്ച് നിഗ്രഹിച്ച് സമാധി വരെ എത്തിക്കുന്നു. ആ സമാധിയിൽ അയാൾക്ക് അനുഭവം ഉണ്ടാകുന്നു, അനുഭവത്തിൽ അയാൾ ആനന്ദിക്കുന്നു, സംതൃപ്തനാകുന്നു. സമാധിയെക്കുറിച്ച് പറയുന്നത് എന്താണത്? ലൗകികമായ അനുഭവം ഉണ്ടോ? ഇവിടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദമല്ല അവിടെ, അതിലും വലിയ ആനന്ദമാണ്. അവിടുത്തെ അനുഭവം വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അതെല്ലാം പറയുന്നു, അതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മളൊരു അനുഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഭേദമുണ്ട്. അനുഭവിക്കുന്നവനും അനുഭവവും അനുഭവ വിഷയവും ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് സ്വാത്മനിന്റെ ഭേദാഭാവം, ആത്മാവിൽ ഭേദമില്ല, അതുകൊണ്ട് വിജ്ഞാന അനുഭവത്തിൽ അവിടെ അനുഭവം ഉണ്ടാകത്തില്ല. വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, സ്വാത്മനിജ ഭേദാഭാവ വിജ്ഞാന അനുഭവത്തി, ആത്മാവിന് ഭേദമില്ലാത്തതുകൊണ്ട് ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല. അങ്ങനെ പിന്നെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അവിടെ എന്തുകൊണ്ടൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ആവശ്യമില്ല. ആത്മാവ് സ്വയം തന്നെ ജ്ഞാനമാണ്, അതുകൊണ്ട് അവിടെ നിങ്ങൾ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. അവിടെ ഭേദമില്ല, ജ്ഞാനസ്വരൂപമായിരിക്കുന്നതിൽ ഭേദം വരാൻ വഴിയില്ല. അതുകൊണ്ടവിടെ ഇനിയൊരു ജ്ഞാനം ഉണ്ടാകത്തുമില്ല. ആത്മജ്ഞാനം എന്ന് പറഞ്ഞൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ആത്മാവ് സ്വയം തന്നെ ജ്ഞാനമാണ്. അതാണ് പറഞ്ഞു വരുന്നൊരു താല്പര്യം. ആത്മാവിൽ ജ്ഞാനം ഉണ്ടാവില്ല, ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം അതാണ്. ആത്മജ്ഞാനം എന്ന് പറയുന്നത് താല്പര്യം എന്താണ്? ആത്മാവ് സ്വയം ജ്ഞാനസ്വരൂപമാണ്. പിന്നെ ആത്മജ്ഞാനി നേരെ പറയും, എല്ലാ ജീവന്മാരിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ജ്ഞാനസ്വരൂപം തന്നെ. അപ്പോൾ എല്ലാവരും ജ്ഞാനികളാണ്. അപ്പൊ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദം എങ്ങനെ? ഈ ഭേദത്തെ അംഗീകരിക്കുന്നവര് അഭേദമായിരിക്കുന്ന ആത്മാവിൽ ജ്ഞാനമുണ്ടെന്ന് ഉണ്ടാവും എന്ന് വേറിട്ടൊരു ജ്ഞാനം, ആ ജ്ഞാനത്തെ പ്രതീക്ഷിക്കുക, ആ ജ്ഞാനത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതിനൊന്നും അറിയാതിരിക്കുക, ഇതാണ് അജ്ഞാനികളെന്ന് പറയുന്നത്. ജ്ഞാനി എന്ന് പറയുന്നത് ഈ തത്വത്തെ എന്താണ്? ഭേദാഭാവ വിജ്ഞാനാനുപത്തി, ഭേദമില്ല, അതുകൊണ്ട് അവിടെ വിജ്ഞാനമില്ല. മറിച്ച് എന്തെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള ധാരണകളുണ്ട് അതിനെല്ലാം നിഷേധിച്ചവൻ, അതാണ് ജ്ഞാനി. ജ്ഞാനിക്ക് പ്രത്യേകിച്ച് ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം ജ്ഞാനി സ്വയം ജ്ഞാനസ്വരൂപമാണ്. പിന്നെ അവിടെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? എന്ത് വേറെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ജ്ഞേയമല്ല. എന്തുകൊണ്ട്? ആത്മനസ്സ വിജയത്തി എന്നാ പ്രഭാവ പ്രസംഗ. ആത്മാവെന്ന് പറയുന്നതുകൊണ്ട് തന്റെ സ്വരൂപം തന്നെ, ആ സ്വരൂപവും ഒരാളെ പറയുന്നു ഞാൻ എന്റെ സ്വരൂപത്തെ അറിയുന്നു, അതെനിക്ക് വിജ്ഞേയമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ അറിയുന്നു? ഞാൻ പ്രഭാവ പ്രസംഗ. പിന്നെ ജ്ഞാതാവില്ലാതെ വരും, കാരണം ജ്ഞാതാവ് അറിയുന്നവനാണ് ഞാൻ. ജ്ഞാതാവെന്ന് എനിക്ക് മറ്റാരെയും പറയാൻ കഴിയത്തില്ല. ജ്ഞാതാവ് എന്ന് പറയുന്നത് എന്നെ തന്നെയാണ്, എന്റെ സ്വരൂപമാണ് ജ്ഞാതാവായിരിക്കുന്നത്. ഞാൻ പറയുന്നു ഞാൻ എന്റെ സ്വരൂപത്തെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ജ്ഞാതാവിന് അന്യേയമായി തീർന്നു. പിന്നെ ജ്ഞാതാവ് അവിടെ ഇല്ല, ആരറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. അറിയുന്ന ഒരാളില്ല അവിടെ. അതുകൊണ്ട് അത്തരമൊരു കാര്യം സംഭവിക്കത്തില്ല, അത്ര ഒന്നിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ഇവിടെ ജ്ഞാതാവായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജ്ഞേയമാക്കാൻ ശ്രമിക്കുന്നത്? അത് ജ്ഞാനം തന്നെയാണ്. എങ്ങനെയുള്ള ജ്ഞാനം? അനന്തമായ ജ്ഞാനം, നിത്യമായ ജ്ഞാനം. അവിടെ ജ്ഞാതാവ് ജ്ഞേയം ഇത്തരം ഭേദങ്ങളൊന്നുമില്ല. ഈ ഒരുപാട് അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്, അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാം. ആത്മാവൊഴികെയുള്ള എന്തിനെ സംബന്ധിച്ചും അനുഭവം ഉണ്ടാകാം. ഫലം നമുക്ക് അനുഭവിക്കേണ്ടതായി ഈ പ്രപഞ്ചത്തിൽ എത്രയോ വിഷയങ്ങളുണ്ട്. സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ട് എന്തെല്ലാം വിഷയങ്ങൾ, അത്തരം നാനാ വിഷയങ്ങളെ കുറിച്ചെല്ലാം അനുഭവം ഉണ്ടാകാം. അത് ലൗകികമായ അനുഭവങ്ങളും അലൗകികമായ അനുഭവങ്ങളും ഉണ്ടാകാം. സർവ മനുഷ്യ സാധാരണമല്ലാത്ത അനുഭവങ്ങളുണ്ടാകാം, ശ്രേഷ്ഠമായ ദിവ്യമായ അനുഭവങ്ങളുണ്ടാകാം. പക്ഷെ അതൊന്നും ആത്മാവിനെ സംബന്ധിച്ചുള്ള അനുഭവമല്ല, കാരണം ആത്മാവ് സ്വയം അനുഭവ സ്വരൂപമാണ്. അതുകൊണ്ട് ആത്മാവിനെ വിഷയമാക്കുന്ന ഒരു അനുഭവം ഉണ്ടാകത്തില്ല. ഉണ്ടാകുന്ന ഒരാൾ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കും, ആർക്കതുണ്ടായി, എനിക്കൊന്നും വരാൻ പറ്റില്ല, എന്തുകൊണ്ട്? ഞാൻ അറിവ് വിഷയമായി കഴിഞ്ഞു, ഞാൻ അറിവ് ഉണ്ടായവനല്ല. ആത്മനശ്ശവിജ്ഞയത്തെ അതാണ് ഇവിടെ പറയുന്നത്. വളരെ സൂക്ഷ്മമായ ഒരു ഭാവമാണ്. സ്വയം തന്നെ തന്നെ വിജ്ഞേയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്നെ അറിയുന്നു, ഞാൻ എന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നു എന്നുള്ളതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചാൽ ആ പ്രസ്താവനയെ അങ്ങനെ പറയും. തത്വജ്ഞാനി പറയും, തത്വജ്ഞാനിയുടെ വാക്യത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ദോഷം വരുന്നതിലൂടെ ജ്ഞാത്രഭാവ ജ്ഞാതാവ് ഇല്ലാതുണ്ട്. അറിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജ്ഞാതാവ് ഉണ്ടാകാനേ പറ്റൂ. അല്ലാതെ ഇങ്ങനെ ആരറിഞ്ഞു ആരറിയുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഞാൻ പറയുകയാണ്, ആ ഞാൻ ഇന്ന വിഷയത്തെ അറിഞ്ഞു, എന്നിട്ടെന്ത് ചെയ്യുന്നു? പറയുന്നു ഞാൻ എന്നെ തന്നെ അനുശേഷിക്കും, ഞാൻ അറിഞ്ഞു പക്ഷേ അറിഞ്ഞിടത്ത് ഞാൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? അസംബന്ധം. ഞാൻ അറിഞ്ഞു പക്ഷേ അറിഞ്ഞിടത്ത് ഞാൻ ഇല്ലായിരുന്നു. അറിവിന്റെ ഉടമസ്ഥനായിട്ട് ഞാൻ എന്നെ സ്വീകരിക്കുന്നില്ല, എന്നാ ഞാൻ അറിഞ്ഞെന്നും പറയും. ഇതൊക്കെ അസംബന്ധമാണ്. ആത്മാവിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു അസംബന്ധങ്ങളും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആത്മാവ് വിജ്ഞേയമല്ല. വിജ്ഞേയമാണെന്ന് പറഞ്ഞാൽ പല ദോഷങ്ങളും വരും, അത് അനന്തമല്ലാതെ വരും. ഇവിടെ ഇതിന് രണ്ടിനോട് യോജിപ്പിക്കുകയാണ് ഭാഷക്കാർ. ആത്മാവിനെ ഉപദേശിക്കുന്ന ജ്ഞാനം എന്ന് പറയും, ആവശ്യം അനന്തമെന്നും പറയും. അപ്പൊ ആ അനന്തമായിരിക്കുന്ന ജ്ഞാനം എന്താണ് നമ്മൾ ധരിക്കുന്ന ഈ ജ്ഞാനജ്ഞേയങ്ങൾ ജ്ഞാനം ഇതാണ്, അത് ഇതിനപ്പുറമാണ്. അതുകൊണ്ട് ആത്മനസ് വിജ്ഞയിച്ച് ജ്ഞാത്രഭാവ പ്രസംഗ ജ്ഞാതാവില്ലാതെ പോകുന്നതുകൊണ്ട് ജ്ഞേയത്വനോ വിനിയുക്തത്വ അത് നമ്മൾ ആത്മാവിനെ നമ്മൾ ജ്ഞേയമായി സ്വീകരിച്ചു കഴിഞ്ഞു. എന്നുവെച്ചാൽ ആത്മാവിനെ ജ്ഞേയകോടിയിൽപ്പെടുത്തി, ഞാൻ ബ്രഹ്മജ്ഞാനിയായി, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബ്രഹ്മം എന്തായി? ബ്രഹ്മം ഞാനല്ല, ഞാൻ അറിഞ്ഞ വസ്തുവായി. ബ്രഹ്മത്തെ ഇപ്പോഴെങ്കിലും ജ്ഞേയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാരും താനല്ലാതായിത്തീരും. ഇവിടെ എന്താണ് പറയുന്നത്? തത്വമസി, നിന്റെ സ്വരൂപമാണത് എന്നാ പറയുന്നത്. അപ്പൊ സ്വരൂപമായിരിക്കുകയും അതിനെ അറിയുകയും അറിയുന്നവൻ താനായിരിക്കും ചെയ്യുക, ഇത് സംഭവിക്കത്തില്ല. യുക്തിയില്ലാതെ അനുഭവത്തിനും നിലക്കുന്നതല്ല. അപ്പൊ യുക്തിക്കും അനുഭവത്തിനും നിലക്കാത്ത ഒന്നിനെ തത്വമായി അദ്വൈതത്തിൽ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് വലിയൊരു ദോഷമുണ്ട്. ആത്മജ്ഞാനി എന്ന് പറയുന്നിടത്ത് വലിയൊരു ദോഷമുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ അതിന്റെ താല്പര്യം അറിയണം. എന്താണ് അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം? പറയാം, പറയുന്നതിന് സംബന്ധമില്ല. ഏകയോ ആത്മാ ജ്ഞേയത്വേന ജ്ഞാതൃത്വേന ച ഉഭേദ ഭവതി ചേത്. ശരി, ഇനി അങ്ങനെ സ്വീകരിക്കുക. എന്താ ദോഷം? ഇവിടെ ആത്മജ്ഞാനി പറയുകയാണ്, ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നത് പരമാർത്ഥമാണ്. ഞാൻ ആത്മാവിനെ അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും? ഞാൻ സ്വയം ജ്ഞാതാവായിരിക്കുന്നു, ഞാൻ തന്നെ അറിയുന്നവൻ, എനിക്ക് ഞാൻ തന്നെ ജ്ഞേയമായിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ അറിഞ്ഞു. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ മറ്റൊന്നിനെ അറിഞ്ഞാൽ പോരാ, നിങ്ങളെ അറിയണം, നിങ്ങളുടെ സ്വരൂപത്തെ അറിയണം. ഗുരുക്കന്മാർ സാധാരണ പറയാറുള്ളതാണ്. നിങ്ങളതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നിടത്ത് വരുന്ന ദോഷമാണ് ഇവിടെ പരിഹരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്ന വാക്യം തെറ്റുന്നല്ല, അതിന്റെ പരവുമായ താല്പര്യം എവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ആത്മാവാണ് ഗുരു ഉപദേശിക്കുന്നു, അത് തെറ്റെന്നല്ല പറയും. എന്താണ് അതിന്റെ താല്പര്യം? എന്താണ്? ഞാൻ ജ്ഞാതാവായിരുന്നുകൊണ്ട് എന്റെ സ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അറിഞ്ഞു എന്നാണ്. അല്ല, നേത്യനും ജാഗ്രതയിലൊക്കെ ഉഭയത രണ്ടും തന്നെ സംഭവിക്കാം എന്ന് കരുതിയാലോ? ആത്മാവൊന്നും തന്നെ, അതിന്റെ അഭിപ്രായ വ്യത്യാസം. ഏകൈവ ആത്മാ, ആത്മാ ഏകൈവ, ഒന്ന് ഇരുന്നിട്ട് തന്നെ എനിക്കതിനെ അറിയാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് അതിനെ അറിയാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാനീ പറയുന്നതിന് താല്പര്യമെന്നാണ്. രണ്ടായിട്ട് വിഭജിക്കുന്നു, താൻ ജ്ഞാനി, ഗുരു, മറ്റുള്ളവരെല്ലാം അജ്ഞാനികൾ. അജ്ഞാനിയും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണോ? ഞാൻ സ്വയം എന്റെ സ്വരൂപത്തെ അറിയുന്നു. അജ്ഞാനി എന്താണ്? അവന്റെ സ്വരൂപത്തെ അറിയുന്നില്ല എന്നുള്ള വാച്യാർത്ഥത്തെയാണ് എടുക്കേണ്ടത്. അല്ല, ജയത്വനും ജാഗ്രതയ്ക്ക് ഉഭയത ഭഗവതി വിജയ പക്ഷകാരം പറയുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, വെറും ഭാവനകളാണ് ഇതൊക്കെ. എന്തുകൊണ്ട്? യുഗപത് ന യുഗപത് അനംസത്വ, ഇങ്ങനെ രണ്ടുകൊണ്ട് ഒരുമിച്ച് സംഭവിക്കത്തില്ല. കാരണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദം വരണം. ഞാൻ നിന്നിൽ നിന്നും അന്യനാണ്, ഞാൻ നിന്നും വേറെയാണ്, നമ്മൾ രണ്ടുപേരും തമ്മിലൊരു ഭേദമുണ്ട്. ആ ഭേദമുള്ളതുകൊണ്ട് ഞാൻ നിന്നിൽ നിന്നും മാറി നിന്നും നിന്നെ അറിയില്ല. ഇത് വളരെ സ്പഷ്ടമാണ്. ഭേദമുള്ളിടത്ത് മാത്രമേ ജ്ഞാതാവും ജ്ഞേയവും ഉണ്ടാകും. ഒരു ജ്ഞാതാവിന് ജ്ഞേയത്തെ അറിയാൻ പറ്റും. ഇത്രയും വ്യക്തമായിരിക്കുകയും നൈകപത് ഇവിടെ ഒരുമിച്ച് ജ്ഞാതാവായും ജ്ഞേയമായും ആത്മാവിനെ നിലനിർത്താൻ പറയുന്നതിന് ഭേദമില്ലാത്തടത്ത്, ഭേദമുണ്ടെങ്കിൽ സംഭവിക്കും. ഇവിടെ നമ്മൾ ഭേദത്തെ സൃഷ്ടിച്ച് ആ ഭേദത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നീ, ഞാൻ നിന്നെ അറിയുന്നു, അങ്ങനെ സംഭവിക്കും. അവിടെ ഞാൻ ജ്ഞാതാവായിരിക്കുന്നു, നീ ജ്ഞേയമായിരിക്കുന്നു. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. അനംശത്വം, ഇത് അംശരഹിതമാണ്. ജ്ഞാനത്തിൽ ഭേദമില്ല. പിന്നെ ഇങ്ങനെ ജ്ഞാനത്തിൽ ഒരു ജ്ഞാതാവ് ഒരു ജ്ഞേയവും ഇല്ല. എങ്ങനെ? ബ്രഹ്മജ്ഞാനി ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനിയാകും, അതെങ്ങനെ സംഭവിക്കും? ബ്രഹ്മജ്ഞാനി എന്ന് കേൾക്കുമ്പോൾ നമ്മളെന്താ ധരിക്കുന്നത്? ഞാൻ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളെല്ലാം അറിയുന്നു, ഓരോ വിഷയത്തെക്കുറിച്ചും ജ്ഞാനമുള്ളവൻ. ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ജ്ഞാനം അസ്യ അസ്ഥി ഇതി ജ്ഞാനി, ജ്ഞാനം അവനെ സ്ഥിതി ചെയ്യുന്നു, അതുകൊണ്ട് ജ്ഞാനി എന്ന് പറയുന്നു. ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം എന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനിയാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് നമുക്ക് ഇത്രയേ ധരിക്കാൻ പറ്റൂ, ഇതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ വയ്യ. നമ്മൾ ഓരോ വിഷയത്തിലും നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കുന്നു, ഓരോ വിഷയത്തിലും ജ്ഞാനിയായിരിക്കുന്നു. ഇതുപോലെ എങ്ങനെയാണ് നമ്മുടെ അനുഭവം? ഇതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് ഒരു അനുഭവമുള്ളവർ ആണ് ബ്രഹ്മജ്ഞാനി. നമ്മുടെ മനസ്സിലെന്ത് വരും? ബ്രഹ്മജ്ഞാനിയായ ഒരാള്, അയാളുടെ ഒരു അനുഭവം, അയാളുടെ അനുഭവത്തിൽ വിഷയമായിരിക്കുന്ന സത്യം, ജ്ഞാനം, അനന്തമായിരിക്കുന്ന ബ്രഹ്മം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കൽപ്പനകളാണ്. ഈ കൽപ്പനകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അനംശത്വ ബ്രഹ്മം അംശരഹിതമാണ്. നഹി നിരവയസ്യ യുഗപത് ജ്ഞാതൃത്വപ്പത്തി, അത് അംശരഹിതമാണ്. അംശം അവയവം, ആ നിരംശമാണ്, നിരവയവമാണ്. നിരവയവമായിരിക്കുന്ന അതിൽ ഒരേ സമയം ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല.